ദാലിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. 2023 ഓഗസ്റ്റ് 22 തീയതി ജി കുമാരപിള്ളയുടെ ജന്മശതാബ്ദി ആയിരുന്നു. മലയാളത്തിലെ വലിയ കവിയും ഗാന്ധിയൻ പോരാളിയുമായിരുന്നു ജി കുമാരപിള്ള. അദ്ദേഹത്തിന്റെ കവിതകളെക്കുറിച്ച് ആധുനിക മലയാള കവികളിൽ പ്രമുഖനായ പി രാമനുമായുള്ള ഒരു സംഭാഷണമാണ് ഈ ലക്കം ദില്ലി ദാലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ദില്ലി ദാലിയുടെ 2023 ഓണപ്പതിപ്പാണ്. അത് കുമാരപിള്ള സാറിന് വേണ്ടി സമർപ്പിക്കുകയാണ്, ജി കുമാരപിള്ളയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ദില്ലി ദാലിയുടെ ഈ ഓണപ്പതിപ്പ്. സ്വാഗതം പി രാമൻ ദില്ലി ദാലിയിലേക്ക്.
സന്തോഷം, സന്തോഷം, നമസ്കാരം.
ആദ്യമായിട്ടാണ് രാമൻ ഈ പോഡ്കാസ്റ്റിൽ അതിഥിയായിട്ട് എത്തുന്നത്.
അതെ അതെ, ഞാൻ ദില്ലി ദാലിയുടെ പല ബ്രോഡ്കാസ്റ്റുകളും കേട്ടിട്ടുണ്ട്. ദില്ലി ദാലിയുടെ ഈ സാംസ്കാരിക രംഗത്ത് ഉള്ള ഇടപെടലുകൾ കുറേയേറെ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ തന്നെ ശ്രദ്ധിക്കുന്ന പിന്തുടരുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. സന്തോഷം.
നല്ല നല്ല വാക്കുകൾക്ക് നന്ദി. രാമനോട് കുമാരപിള്ള സാറിന്റെ കവിതകളെ കുറിച്ച് സംസാരിക്കണമെന്ന് ചോദിച്ച് ഞാനൊരു മെസ്സേജ് അയച്ചപ്പോൾ രാമൻ എക്സാമിനേഷൻ ഡ്യൂട്ടിയിലായിരുന്നു. എങ്കിലും താങ്കൾ എനിക്കൊരു മറുപടി അയച്ചു, എന്റെ പ്രിയപ്പെട്ട കവി മലയാളത്തിന്റെ വലിയ കവിയാണ്, തീർച്ചയായും സംസാരിക്കാം. ഇതായിരുന്നു രാമന്റെ മറുപടി. എന്തുകൊണ്ടാണ് ഭാഷയിലെ വലിയ കവി എന്ന് ജി കുമാരപിള്ളയെ രാമൻ വിളിച്ചത്?
ഒരു യഥാർത്ഥ കവി, ഞാൻ വിചാരിക്കുന്നത്, വായനക്കാരിൽ പ്രവർത്തിക്കേണ്ട ഒരു വിധമുണ്ട്. ഒരു യഥാർത്ഥ കവി വായനക്കാരിൽ പ്രവർത്തിക്കേണ്ട ഒരു വിധം ഉണ്ട്. അത് വളരെ നിശബ്ദമായി നമ്മുടെ ഉള്ളിലേക്ക് പല പല കാലങ്ങളിൽ പല പല ജീവിത സന്ദർഭങ്ങളിൽ നമ്മുടെ കൂടെ ഇങ്ങനെ നമ്മളിൽ അങ്ങനെ അലിഞ്ഞലിഞ്ഞ് ചേരുക എന്നുള്ളതാണ്. ഒരു കവി വായനക്കാരനിൽ അലിഞ്ഞു ചേരേണ്ടവനാണ്, അല്ലെങ്കിൽ അലിഞ്ഞു ചേരേണ്ടവളാണ്. അത് ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയുമാണ്. ആ പ്രക്രിയ വളരെ നിശബ്ദമായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ബഹളങ്ങളില്ലാതെ നിശബ്ദമായി നടക്കുന്ന ഒരു പ്രവർത്തനമാണ്, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതകാലത്തുടനീളം പല പല കാലങ്ങളിൽ പല നിലയ്ക്ക് കൂടെ നിന്നിട്ടുള്ള പല കവികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിയാണ് ജി കുമാരപിള്ള. അല്ലാതെ ഏതെങ്കിലും ഒരു കാലത്ത് ശബ്ദത്തിൻ്റെയും ബഹളത്തിൻ്റെയും കവിതയായി നമ്മുടെ ചെവിയിൽ വന്ന് ചെവിയിൽ അവസാനിച്ച കവിയല്ല കുമാരപിള്ള. പല കാലങ്ങളിൽ മാറി മാറി വന്ന പല പല ചിന്തകളിൽ അതിനോടൊപ്പം അതിനോടൊക്കെ ഒപ്പം കൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി നമ്മുടെ കൂടെ ഒഴുകി വരുന്നൊരു കവിയാണ് ജി കുമാരപിള്ള. ഏറ്റവും കണ്ടംപററി ആയ ഒരു കവിയാണ്, ഏറ്റവും പ്രാചീനനായ ഒരു കവിയോ ഒരേ സമയം ഏറ്റവും കേരളീയനായ ഒരു കവിയാണ്. ജി കുമാരപിള്ളയോളം കേരളീയമായ ഒരു കവിതയുണ്ടോ എന്ന്, ജി കുമാരപിള്ളയുടെ കവിതയോളം കേരളീയമായ ഒരു കവിതയുണ്ടോ എന്ന് സംശയമാണ്.
അതെ അതെ അതെ,
അതേസമയം വളരെ സാർവലൗകികവുമാണ്.
അതിൽ ഈ കേരളീയം എന്ന് പറഞ്ഞതുകൊണ്ട്, ഞാൻ ഈ കേരളീയനായ കവിയാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം എന്റെ മനസ്സിൽ ഓർമ്മ വന്ന ഒരു മൂന്ന് നാല് വരി പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഗാനത്തിൻ ലയത്തിൽ തൻ വീണയെ ചുംബിക്കുന്ന ഓമലിൻ കഴുത്തിന്റെ സൗമ്യമാം കുനിവിലും വേലിയിൽ ചുറ്റിപ്പറ്റി തഞ്ചമായി പടർന്നേറും പാവലിൻ നനുത്തോരു പൂവള്ളി ചുരുളിലും കായലിൻ ഒടുവിലും കായലിൽ ചുംബിക്കുന്ന ഒരായിരം ചെന്തെങ്ങിന്റെ ചാഞ്ചാടും പുളവിലും തിരിയും വിശാലമാം വീതി തന്നൊഴുക്കിലും ശിശുവിൻ പാവാടയിൽ കൊഞ്ചിടും ഞൊറിവിലും കുലച്ച വില്ലിനൊപ്പം ജോടിച്ച കാളക്കൊമ്പിൻ ചൊടിക്കും വളവിലും ശംഖത്തിൻ പിരിവിലും മെത്തപ്പായി തെറുപ്പിലും ചായുന്ന വാഴക്കൊമ്പിൻ മുക്തമാം തൊടുപ്പിലും പട്ടുനൂൽ കുരുക്കിലും രൂപത്തിൻ രാഗം കണ്ടേൻ രേഖ തൻ താളം കണ്ടേൻ രൂപരേഖകൾ നെയ്യും ശുദ്ധമാം ലയം കണ്ടേൻ. ഇത്
അതെ, വളവുകൾ
കേരളത്തിന്റെ വളവുകളാണ്.
അതെ, കേരളത്തിന്റെ വളവുകളാണ്. ഈ ഈ കേരളീയത അദ്ദേഹത്തിന്റെ ഏത് തരം കവിതയിലും, ഒരു ഒരു ഉദാഹരണത്തിന് വയലൻസ് ആവിഷ്കരിച്ചിട്ടുള്ള കവിതകളുണ്ട്. ഇപ്പൊ ശവം സമം ശവം എന്നൊരു കവിതയുണ്ട്, കണ്ടു രണ്ട് ശവങ്ങളുമൊപ്പം രണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളാണ് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്.
അത് എനിക്ക് തോന്നുന്നത് അറിയോ,
അത് തലശ്ശേരി തലശ്ശേരിയിലെ കലാപങ്ങൾ നടന്ന ആ
സമയത്ത് എഴുപതുകളാണ്.
അപ്പോ അങ്ങനെയുള്ള ആ വയലൻസിനെ കുറിച്ച് പറയുമ്പോൾ അത് കേരളത്തിന്റെ വയലൻസ് ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. അങ്ങനെ ഏത് ഏതിനെ
എന്നാൽ അതേ സമയം ഈ കുമാരപിള്ള സാറിന്റെ കേരളീയത എന്ന് പറയുന്നത് ഒരു ആഗോള സാന്നിധ്യമാണ്. ഒരു അദ്ദേഹത്തിലെ ആ മാനവീകൻ മലയാളിയായിട്ട് ചുരുങ്ങുന്നില്ല.
അതെ, അദ്ദേഹം തന്റെ കവിതകളിലൂടെ തരുന്നത് ഈ ആഗോളമായ മാനവികതയെ കുറിച്ചുള്ള ഒരു കേരളീയ ബോധ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു.
അതെ,
ഒരു കേരളീയ ബോധ്യമാണ് തീർച്ചയായിട്ടും. പക്ഷെ അത് ആ കേരളീയത അദ്ദേഹത്തിന്റെ ഏത് തരം കവിതകളിൽ എടുത്തു നോക്കിയാലും നമുക്ക് കാണും. അസംബന്ധ കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഗാന്ധിയെ കുറിച്ചുള്ള കവിത അദ്ദേഹം എഴുതുന്നുണ്ട്. ഗാന്ധിയെ കുറിച്ച് ഉള്ള ഇപ്പൊ ഞാൻ അറിഞ്ഞില്ല എന്നൊരു കവിതയുണ്ട്. ഞാൻ അറിഞ്ഞില്ല ഗാന്ധിയെ കുറിച്ചുള്ള ഒരു 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 പുതിയ തലമുറ ഗാന്ധിജിയെ ഉൾക്കൊള്ളുന്നത് എങ്ങനെ, ഗാന്ധിജിയോടുള്ള പുതിയ തലമുറയുടെ അനാദരവിനെ കുറിച്ച് എഴുതിയ ഒരു കവിതയാണത്. അവിടെ അദ്ദേഹം ഉപയോഗിക്കുന്നത് ഒരു അതൊരു പാരഡി പോലെ എഴുതിയ കവിതയാണ്. കണ്ടോ രണ്ടനെ ചാക്കനെ പോക്കനെ തണ്ടിയിലെത്തി നടത്താൻ തുനിഞ്ഞതും ലോകമര്യാദ കീഴ്മേൽ മറിച്ചതും ഞാൻ അറിഞ്ഞില്ല രാമനാരായണ. അതെ, അതിന്റെ തുടക്കം എനിക്ക് തോന്നുന്നത് ഗാന്ധി എന്നൊരാൾ ഉണ്ടായിരുന്നതും ശാന്തി എന്നോ തീ മണ്ടി നടന്നതും പോഴരോതുന്നതുള്ളതോ കള്ളമോ ഞാൻ അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന കവിതയാണ്. അവസാനം കവിത അവസാനിക്കുമ്പോ ശാന്തി എന്നൊരാൾ ഉണ്ടായിരുന്നതും ശാന്തി എന്നോ തീ മണ്ടി നടന്നതും എന്നായി മാറുകയാണ്. ആളുടെ പേര് തന്നെ ഗാന്ധിയിൽ നിന്ന് ശാന്തിയിലേക്ക്
മാറുന്നു
മാറുന്നു.
അപ്പൊ ഞാൻ
ഇത് ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഏത് ഏത് വിഷയം ഏത് പ്രമേയം എടുത്താലും അപ്പൊ കായംകുളം എന്നുള്ള പ്രസിദ്ധമായ കവിത, അതിനകത്തൊക്കെ ആവിഷ്കാരത്തിലെ കേരളീയത, കുമാരപ്പിള്ളയുടെ ഏറ്റവും വലിയൊരു സംഭാവന എന്താണ്, കുമാരപ്പിള്ളയുടെ ഒരു ആകത്തുക എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക കേരളീയ അനുഭവം നമുക്ക് സമ്മാനിച്ച വലിയൊരു മഹാകവിയാണ് കുമാരപ്പിള്ള എന്നേ ഞാൻ പറയും.
കുമാരപ്പിള്ള സാറിന്റെ കവിത സൂക്ഷ്മമായി വായിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കാൻ ഇടയുള്ള ഒരു കാര്യം, അദ്ദേഹത്തിന്റെ കവിതയും ശില്പവും നിത്യവും പരിണമിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കാലത്തും ആ കവിത തളം കെട്ടി നിന്നില്ല. അതാണ് ഇപ്പൊ 1960-കളിലെ അദ്ദേഹത്തിന്റെ കവിതകളിൽ, അപ്പൊ ഒരു കാൽപ്പനികത, ആ കാൽപ്പനികത തന്നെ ചെങ്ങമ്പുഴയുടെ മാറ്റുഴി അല്ലാത്തതാണ്. ചെങ്ങമ്പുഴയെ കുമാരപ്പിള്ള സാറെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. എന്നാൽ അത് നമുക്ക് സംസാരിക്കാം, അതിലേക്ക് വരാൻ നോക്ക്. പക്ഷെ ഒരു കാലത്തും ആ കവിത തളം കെട്ടി നിന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യകാല കവിതകളും 60-കൾക്ക് ശേഷം വന്ന കവിതകളും 70-കൾക്ക് ശേഷം വന്ന കവിതകളും എനിക്ക് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിലെ ശൈലീ വൈചിത്ര്യവും ഭാഷാ വൈചിത്ര്യവും സമീപന എന്താണ് ഈ കണ്ടന്റിലുള്ള ഉള്ളടക്കത്തിലെ വൈചിത്ര്യവും എല്ലാം പരിണമിച്ചു കൊണ്ടിരിക്കുകയും അതേസമയം തന്നെ ആവിഷ്കാരത്തിലെ, ഇപ്പോൾ രാമൻ കൃത്യമായി പറഞ്ഞ ആവിഷ്കാരത്തിലെ കേരളീയ അനുഭവം നിലനിർത്തുകയും ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അതെ, അപ്പോ ഉദാഹരണത്തിന് 1940-കളിലാണ് അദ്ദേഹം എഴുതി തുടങ്ങിയത്. എഴുത്തിൽ സജീവായ 1940-കളിലാണ്. ആ സമയത്ത് അദ്ദേഹം എഴുതുന്ന കവിതകളിൽ ചങ്ങമ്പുഴയുടെ സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ട്. ചങ്ങമ്പുഴയുടെ ഒരു ഒഴുക്ക് പിന്തുടർന്നാണ് കുമാരപ്പിള്ള മലയാള കവിതയിൽ വരുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ചങ്ങമ്പുഴ കാൽപ്പനികതയിൽ നിന്ന് മാറി നടക്കാൻ കുമാരപ്പിള്ള കാൽപ്പനികതയ്ക്ക് കഴിഞ്ഞു. ഇപ്പോ ഒരു ഉദാഹരണത്തിന്, ആ കാലത്തെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിത, ആ കാലത്തിന്റെ റെപ്രസെന്റേഷൻ വിളിക്കാവുന്ന ഒരു കവിതയാണ് പൊൻകിനാവ് എന്നുള്ള കവിത. അത് വളരെ പ്രശസ്തമായിട്ടുള്ള കവിതയാണ്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: അരുമയായി പിന്നിയ വാർമുടി തുമ്പിയിലായി അരളിപ്പൂ ചൂടിയ പെൺകിന പെൺകിടാവേ, തുടുതൂടെ പൂത്തൊരു പൊന്നിൻകിനാവ് പോൽ വയൽ വക്കത്തെന്തേ നീ വന്നിടാത്തു, മുളയായിട്ടന്ന് നാം കണ്ടൊരീ നെല്ലെല്ലാം കതിർമാല ചാർത്തുന്ന കാലമായി, വയലിന്റെ ഓമനസ്വപ്നങ്ങളൊക്കെയും ഫലമായി കൊയ്യേണ്ട കാലമായി. അങ്ങനെ പോകുന്നു ആ കവിത. അവിടെ ഓരോ ഇമേജും ചങ്ങമ്പുഴ കവിതയിൽ നിന്ന് മാറി നടക്കുകയാണ് ചെയ്യുന്നത്. കേരളീയമായിട്ടുള്ള ദൃശ്യങ്ങൾ കൊണ്ട് നിറച്ച ചിത്രങ്ങൾ. ഇപ്പോ ഇടതിങ്ങി ഞാറുകൾ കൂമ്പിയ മണ്ണുപോലെ അകമയ്യോ കോരിത്തരിച്ചു പോയി എന്ന് അദ്ദേഹം എഴുതുന്നു. ഓരോ വരിയിലും അങ്ങനെയാണ്. ഇടതിങ്ങി ഞാറുകൾ കൂമ്പിയ മണ്ണുപോൽ അകമയ്യോ കോരിത്തരിച്ചു പോയി എന്നാണ് എഴുതുന്നത്. അതേസമയം ചങ്ങമ്പുഴ കവിതയിലെ പ്രേമ ഭാവന നിലനിർത്തുകയും ആ കാമുകീ കാമുക ഭാവം ഒരുതരം ആദിരൂപം പോലെ നിലനിർത്തുകയും അതേസമയം അതിന്റെ പിന്നിലുള്ള പശ്ചാത്തലം പാടേ മാറ്റി കേരളീയമാക്കുകയും ചെയ്തു കുമാരപ്പിള്ള.
പക്ഷെ അതേസമയം തന്നെ ഈ കാൽപ്പനികതയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ഇംഗ്ലീഷ് ഭാഷയിലെ പല പ്രവണതകളോട് ഉള്ള അദ്ദേഹത്തിന്റെ ആക്സസ്, അദ്ദേഹത്തിന്റെ അടുപ്പം, പാശ്ചാത്യ കവിതകളോടുള്ള അറിവും, അതും ഒരു വലിയ അളവിൽ അദ്ദേഹത്തിന്റെ കാൽപ്പനികതയെ സ്വാധീനിച്ചിട്ടില്ലേ?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഈ ചങ്ങമ്പുഴ കാൽപ്പനികതയിൽ നിന്ന് മാറി നടക്കാൻ ഈ അങ്ങനെ ഒരു കുമാരപ്പിള്ള കാൽപ്പനികത ഉണ്ടാക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് തന്നെ ഇംഗ്ലീഷ് കാൽപ്പനിക കവിതയുമായിട്ടുള്ള അടുപ്പമാണ്. പ്രത്യേകിച്ചും വേഡ്സ്വർത്തിന്റെയും ഷെല്ലിയുടെയും കീറ്റ്സിന്റെയും ഒക്കെ കാൽപ്പനിക കവിതകളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വളരെ അടുത്ത ആ ഹൃദയബന്ധം കൊണ്ടാണ് അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ശരി, 1940-കളിലെയും 50-കളിലെയും കവിതകളിൽ നമുക്ക് ആ വ്യത്യസ്തമായ കുമാരപ്പിള്ള കാൽപ്പനികത കാണാൻ കഴിയും. അതിനുശേഷം ആ സമയത്ത് തന്നെ ഒരുപക്ഷെ ആ കാൽപ്പനികതയുടെ ഭാഗമായി തന്നെയാകാം ഒരു തരത്തിലുള്ള നാടൻ മട്ട് അദ്ദേഹത്തിന്റെ കവിതകളിലൊക്കെ വരുന്നത്. നാടൻ ശൈലി, നാടൻ ഈണങ്ങൾ. ഇപ്പോ വൈക്കം കായലിയിൽ ആ ഒരു പാട്ടുണ്ടല്ലോ, വൈക്കം കായലിയിൽ ഓളം തല്ലുമ്പോൾ ഓർക്കും ഞാൻ എന്റെ മാരനെ, റോസി 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 എന്ന കവിത. അതെ, പുട്ട കൈതകൾ കാറ്റിലാടുമ്പോൾ ഓർക്കും ഞാൻ എന്റെ റോസിയെ. അതെ അതെ
അത് തന്നെ.
പുട്ട കൈത പോൽ എന്നിൽ സൗരഭം ചാർത്തി മഞ്ഞൊരൻ തോഴിയെ എന്ന് തുടങ്ങുന്ന ആ കവിത. അപ്പൊ ഇങ്ങനെ നമ്മുടെ താളങ്ങളും നമ്മുടെ ഈണങ്ങളും നമ്മുടെ വൃത്തങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അതേസമയം പാശ്ചാത്യ കാൽപ്പനികതയുമായി ഉള്ള ഒരു നാഭീനാള ബന്ധത്തിലൂടെ പുതിയൊരു കാൽപ്പനിക ഭാവം ഉണ്ടാക്കാൻ കുമാരപ്പിള്ള കാൽപ്പനികത സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് 50-കളിൽ കഴിഞ്ഞു. 60-കളിൽ എത്തുമ്പോൾ ആ കവിത പിന്നെയും മാറുന്നു. ആ 60-കളിൽ എത്തുമ്പോൾ ആ കവിതയ്ക്ക് പുതിയ തുറസ്സുകൾ ഉണ്ടാവുന്നു. തീർച്ചയായിട്ടും സ്വന്തം പോലെയും ഈ ചുഴിഞ്ഞു ചുഴിഞ്ഞു ചുഴിഞ്ഞിറങ്ങുന്ന തനതായ ഒരു കലാവിദ്യ അദ്ദേഹം വികസിപ്പിച്ചെടുക്കുന്ന 60-കളിലാണ്.
ശരിയാണ് ശരിയാണ് കറക്റ്റ്.
ഇങ്ങനെ ചുഴിഞ്ഞു 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 ചുഴിഞ്ഞിറങ്ങുന്ന, അതെ, അപ്പോ സ്വന്തം എന്നുള്ള കവിത
അത് മുറിവേൽപ്പിക്കാതെ ഇങ്ങനെ ചുഴിഞ്ഞു ചുഴിഞ്ഞിറങ്ങുന്നതാണ്.
അതെ, തന്റേതായ ഒരു ഈസ്തെറ്റിക്സ് അദ്ദേഹം ഉണ്ടാക്കുന്നത് 60-കളിലാണ്. 60-കളിലാണ്. 70-കളിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കവിത അസംബന്ധ കവിതയുടെയും രാഷ്ട്രീയ കവിതയുടെയും,
നമ്മളെ എം ഗോവിന്ദനെയും അയ്യപ്പ പണിക്കർ സാറിനെയും കക്കാടിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു
അതെ
ഒരു വ്യതിയാനം നമുക്ക് കാണാൻ കഴിയും.
അതെ, പാരഡി, പാരഡിയൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്.
അതെ അതെ
പാരഡിയൊക്കെ പൊളിറ്റിക്കലായി ഒരു പക്ഷെ മലയാളത്തിൽ ആദ്യം ഇത്ര ശക്തമായി ഉപയോഗിക്കുന്ന കവി കുമാരപിള്ളയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു പാരഡി പാറ്റിഷ് അതെല്ലാം ഒരു ഉത്തരാധുനിക പ്രതിഭാസമായിട്ട്
അതെ
എടുത്തു പറയാറുണ്ട്.
അതെ
പക്ഷെ ഉത്തരാധുനികതയ്ക്ക് മുമ്പ് തന്നെ എല്ലാത്തരം സാഹിതീയമായ വിഭജനങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട് ഒരേ സമയം കാൽപ്പനികനും ആധുനികനും ഉത്തരാധുനികനുമായി നിലകൊണ്ട കവിയാണ് ആദ്യം. ഈ ആ പ്രവണതകളൊക്കെ അദ്ദേഹത്തിന്റെ കവിതയിൽ ഓരോ ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.
ഞാനൊരു ഒരു ഒരു 1965 ഒരു ഒരു കവിതയിലൂടെ ഈ 60-ലും 70-ലും കുമാരപിള്ള സാറിന്റെ കാവ്യ കവി കവി എന്നുള്ള സത്വത്തിൽ വന്ന വ്യത്യാസത്തിനെയൊക്കെ കാണിക്കുന്ന ഇപ്പോ രാജലക്ഷ്മിയെ കുറിച്ച് എഴുതിയ അതിമനോഹരമായ ആത്മഗതം, ആളുകൾ ഒഴിഞ്ഞുപോയി, ഈ വിധം എന്താണാവോ, ഞാനത് ചോദിപ്പിയില്ല, വേദന അറിയാതെ സൗമ്യമായി ഉറങ്ങൂ നീ, വേദന അറിയാതെ ദീർഘമായി ഉറങ്ങൂ നീ. ഇത് ഭാവഗീതിയിൽ രൂഢമൂലമായിരിക്കുന്ന അപാരമായ ഒരു ജീവിത ഗന്ധം സ്ഫുരിക്കുകയാണ് കുമാരപിള്ള സാർ.
അതെ അതെ അതെ,
അതെനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്രത്യേകിച്ച് രാജലക്ഷ്മി എന്നുള്ള കവിത അത് അത് അതാണ് ആ ഈ കവിതയിലുണ്ട് അദ്ദേഹത്തിലെ ഗാന്ധിയൻ, ഈ കവിതയിലുണ്ട് അദ്ദേഹത്തിലെ സർവോദയ പ്രവർത്തകൻ, ഈ കവിതയിലുണ്ട് അദ്ദേഹത്തിലെ ലോക കവിതകളുമായിട്ടുള്ള ലോക കവിതയിലെ അതിജീവിക്കുന്ന മാനവികതയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കരാറ് ഒക്കെ ഈ ആത്മഗതത്തിലുണ്ടെന്ന്
അതെ. ഒരു വലിയ കവിക്ക് ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ഒരു വലിയ കവിതയ്ക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണം ആയിട്ട് എനിക്ക് തോന്നാറുള്ളത് ആ കവിതയുടെ വൈകാരിക മൂല്യമാണ്. വൈകാരിക മൂല്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ട്രഡീഷണലായ പരമ്പരാഗതമായ കാവ്യരൂപങ്ങൾ ഉപയോഗിക്കുന്ന കവികളെ സംബന്ധിച്ചിടത്തോളം ആ വൈകാരിക മൂല്യം ആ കാവ്യരൂപത്തിൽ പാകതയിൽ നിലനിർത്തുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രയാസമുള്ള കാര്യമാണ്. പല കവികളും പരാജയപ്പെടുന്നത് അവിടെയാണ്. നല്ല ഫോമൊക്കെ ആയിരിക്കും, പക്ഷെ ആ വൈകാരിക മൂല്യത്തിന്റെ കാര്യത്തിൽ കവിത പരാജയപ്പെടും. നല്ല രൂപമൊക്കെ ആയിരിക്കും, പക്ഷെ ആ വികാര മൂല്യം ഉണ്ടാവില്ല. എന്നാൽ കുമാരപിള്ളയുടെ കവിതയിൽ രൂപത്തികവും വികാര മൂല്യവും ഒരേ അളവിൽ നിൽക്കുന്ന, വളരെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന കവിതകളാണ് കുമാരപിള്ളയുടെ. പ്രത്യേകിച്ചും ഇപ്പറഞ്ഞ ഭാവഗീത സ്വഭാവമുള്ള കവിതകളിൽ എല്ലാം നമുക്ക് കാണാൻ കഴിയാം. അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം തന്നെയാണ് ഈ ആത്മഗതം എന്നുള്ള രാജലക്ഷ്മിയുടെ മരണത്തെ മുൻനിർത്തി എഴുതിയ ഈ കവിത. അദ്ദേഹം വെറുതെ ഒരു ഒരു രൂപം വരച്ചിടുമ്പോൾ പോലും, നേരത്തെ പറഞ്ഞ വളവുകൾ എന്നുള്ള കവിത, അല്ലെങ്കിൽ ചുവപ്പിന്റെ ലോകം എന്നുള്ള കവിത, അതിനകത്തൊക്കെ ബാഹ്യ വർണ്ണനകളാണുള്ളത്, പുറം പ്രകൃതിയുടെ വർണ്ണനയാണ്. പക്ഷെ പുറം പ്രകൃതി വർണ്ണിക്കുമ്പോൾ പോലും അതിനകത്ത് ഒരു ഒരു ഇമോഷണൽ ക്വാളിറ്റി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഇപ്പൊ നീരവ വിശാലമാം കായലിൽ തോണിക്കുള്ളിൽ പാതിരാമയക്കത്തിൽ ഇരിക്കുന്ന പാന്തൻ കാണുകെ, അതെ, ഇങ്ങനെ രാത്രി കായലിലൂടെ തോണിയിൽ പോകുന്ന യാത്രക്കാരന്റെ മനസ്സ് ആ കവിതയിലുണ്ട്. ആ വികാര മൂല്യം ഏത് കവിതയിലും ഉണ്ട്.
അതാണ് ഈ അത് ആ കവിതയിലെ തന്നെ അടുത്ത വരിക്കകത്ത് ഇപ്പോൾ രാമൻ പറയുന്ന കാര്യം വ്യക്തമായിട്ട് വരുന്നുണ്ട്. അതായത് ഭദ്രമൻ വാത്സല്യത്തിൻ പൂഞ്ചിറ കൊതുങ്ങുന്നു. ആ ഭദ്രമൻ വാത്സല്യത്തിൻ പൂഞ്ചിറ കൊതുങ്ങുന്നു, നിത്യവും പാറുന്നു ഞാൻ മുഖതയെ നിന്നെ ചുറ്റി എന്ന്. അതിലാ ആ വാത്സല്യം, ആ വാത്സല്യത്തിന്റെ, ആ വാത്സല്യ അതിവേഗത്തിന്റെ എന്താണ് പരാഗരേണുവാണ് നമ്മൾ ഈ രാജലക്ഷ്മിയുടെ മരണത്തിനെ കുറിച്ച് പറയുമ്പോഴും വളവുകളെ കുറിച്ച് പറയുമ്പോഴും, അല്ലെങ്കിൽ അതിനുശേഷം ഇപ്പോൾ
ജോസഫിന്റെ മരണം,
ജോസഫിന്റെ അത് തന്നെ, അത് അതിലുണ്ടല്ലോ മൃത്യുവും ഛായയാം ദുഃഖവും,
അതെ
അതിലെ വരികളല്ലേ അത്.
അതെ 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 അതെ
ആ
അതെ
ഓർമ്മതൻ ഓർമ്മതൻ മൃത്യുവാൽ മൃത്യുവിൻ ഓർമ്മയാൽ
അതെ.
എന്ന് ആ ആ കവിത ഉണ്ട്, ആ കവിത ഒന്ന് എടുക്കുമോ? എന്റെ എന്റെ കയ്യിൽ ഇല്ലിപ്പോ ആ കവിത.
ഓ പൂവ് ഇവിടെ ഉണ്ട്. എന്താണിത് എങ്ങാണിത് എന്തുകൊണ്ട് എമ്മട്ടിൽ എന്നാണിത് എന്നേരൻ എന്തിനാ എന്തിനായി പൊന്തുന്നു ചോദ്യങ്ങൾ അന്തമില്ലുത്തരം പൊന്തുന്നു വീണ്ടും അച്ചോദ്യങ്ങൾ മാത്രമായി മൂളിത്തുടങ്ങുന്നു വാഹനവ്യൂഹങ്ങൾ നേരെയുണർന്നില്ല പീഡികത്തിണ്ണകൾ ആരുണർന്നീടിലും കൺ തുറന്നിടുവാനാവാത്ത ജോസിൻ മുഖം മാത്രമോർക്കുവോർ പാളയം പള്ളിക്കു മുമ്പിൽ പുലർച്ചയിൽ ആരക്കുഴയ്ക്കുള്ള വണ്ടിക്കു കാത്തു നാം പൊങ്ങുന്നു മുന്നിലായി കല്ലിൽ കടഞ്ഞ അത്ര ഭംഗിയിൽ തീർത്തോരു യേശുവിൻ വിഗ്രഹം. അങ്ങനെ തുടങ്ങുന്ന കവിത അവസാനിക്കുന്നത് അതിന്റെ അവസാന ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് ആ വൈകാരിക മൂല്യം അതിന്റെ ഏറ്റവും പരമാവധിയിൽ അനുഭവിക്കാൻ കഴിയും. എന്നും എന്നാലും ഓർപ്പു ഞാൻ മേശയിൽ കയ്യൂന്നി എന്നോട് സങ്കടം ചൊന്നിടും ജോസിനെ കേഴും അച്ചാമ്മയെ കേടാനുമാവാത്ത ജോമിയെ ജോസിയെ ജോസഫീൻ കുട്ടിയെ പത്തിതൻ വണ്ടിതൻ കീഴിൽ പിടയ്ക്കുന്നൊരെന്റെ മുത്തശ്ശിയെ എൻ കൊച്ചു പെങ്ങളെ എന്തൊക്കെ വന്നിട്ടും എന്നെ ഓർമ്മിക്കയാൽ എന്തും സഹിക്കുന്നൊരെന്റെ പെറ്റമ്മയെ പാളയം പള്ളിക്കു മുന്നിലാ രാത്രിയിൽ ആരക്കുഴയ്ക്കുള്ള യാത്ര തീർന്നെത്തവേ നിശ്ചല ബ്രഹ്മമായി കത്തുമീ ഓർമ്മയാൽ ദുഃഖ സത്യജ്ഞം ദൃഢപ്രജ്ഞമെൻ മനം. ഏത് അനുഭവത്തെയും വ്യക്തി അനുഭവമായി എടുക്കുക, ഏത് സാമൂഹ്യ അനുഭവത്തെയും സ്വന്തം അനുഭവമാക്കി മാറ്റുക, ഇതാണ് കുമാരപ്പിള്ള തന്റെ
ഇപ്പോ ഇപ്പൊ ആ
കവിതകളിലുടനീളം.
വരി ആ വരി ഇപ്പോ എനിക്ക് തന്നെ എന്നെ വൈകാരികമായിട്ട് വളരെ സ്പർശിച്ച ഒരു കവിതയാണ് ഇപ്പൊ വായിച്ചത്. അത് ഈ പെറ്റമ്മയെ കുറിച്ചുള്ള വരി രാമൻ പറഞ്ഞപ്പോ വളരെ ആകസ്മികമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ഇന്ന് എന്റെ അമ്മയുടെ ശ്രാദ്ധത്തിന്റെ ദിവസം.
ഓ
അപ്പൊ അതാ അത് അതാണ് കുമാരപിള്ള സാർ ഏത് അനുഭവവും വ്യക്തി അനുഭവമാക്കുമ്പോൾ ആ കവിത നമുക്ക് വ്യക്തി അനുഭവമാകുന്നു എന്നുള്ളത്.
അതെ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാവാം കുമാരപിള്ളയുടെ കവിതയ്ക്ക് വേണ്ട രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടാതെ പോയതും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കുമാരപിള്ള തൊടുന്നത് വായനക്കാരനിലെ വ്യക്തിയെയാണ്. വായനക്കാരനിലെ വ്യക്തിയെ തൊടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, ഗാന്ധിയനാണ്. ജീവിത മൂല്യങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കവിതകളിൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആവുമ്പോൾ പോലും അദ്ദേഹം ഒരു ഒരു സമൂഹത്തോട് ഉയരനിന്നുകൊണ്ട് സംസാരിച്ച, ഒരു മാസിനോട് ഒന്നിച്ച് പ്രസംഗവേദിയിൽ നിന്നുകൊണ്ട് സംസാരിച്ച ഒരു കവി ആയിരുന്നില്ല. അദ്ദേഹം നമ്മുടെ ഹൃദയത്തോടാണ് സംസാരിച്ചത്, വ്യക്തിയോട്, ഇൻഡിവിജ്വലിനോടാണ് സംസാരിച്ചത്. ആ ഇൻഡിവിജ്വലിനെ പൊതുവെ മനസ്സിലാക്കാൻ കഴിയാത്തൊരു ജനതയാണ് മലയാളി ജനത എന്ന് തോന്നാറുണ്ട് പല കാരണങ്ങളാൽ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നമ്മൾ നമ്മുടെ ഒരു വ്യക്തി അനുഭവം ആക്കി ഏത് സാമൂഹ്യ അനുഭവത്തെയും മാറ്റുന്ന കുമാരപിള്ളയെ പോലുള്ള ഒരു കവിയെ നമ്മൾ വേണ്ടത്ര മനസ്സിലാകാതെ പോയത് എന്ന് ഞാൻ വിചാരിക്കുന്നു.
പിന്നെ അദ്ദേഹം താനൊരു കവി എന്ന് പറഞ്ഞല്ല പൊതുജന സമക്ഷം നിന്നത്. ഞാനൊരു ഗാന്ധിയനാണ്, ഞാനൊരു മദ്യവിരുദ്ധ പ്രവർത്തകനാണ്, ഞാനൊരു സർവോദയ പ്രവർത്തകനാണ്, ഞാനൊരു കവിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം നിന്നത് വ്യക്തികളുടെ മുമ്പിലാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ വായനക്കാരന്റെയും മുന്നിലല്ലാതെ സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ കവിയാണെന്ന് പറഞ്ഞ് കുമാരപിള്ള സാർ നിന്നതേയില്ല.
അതെ 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 അത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ആ ഇന്ത്യ ഒരുപക്ഷെ എന്നെ പോലെ ഒരു പുതിയ കാലത്ത് എഴുതുന്ന ഒരു കവിയെ ഏറ്റവും കൂടുതൽ കുമാരപിള്ളയിൽ സ്പർശിക്കുന്ന ഒരു കാര്യം ഈ ഈ പറഞ്ഞ വ്യക്തിപരത തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു മോശമാണെന്നാണ് ഒരു പൊതുവേ മലയാളി ബോധ്യം. ഈ വ്യക്തിപരത എന്ന് പറയുന്നത് എന്തോ ഒരു ഒരു എന്തൊരു മോശപ്പെട്ട കാര്യമാണ് എന്നൊരു ധാരണ പൊതുവെ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ഒരു പക്ഷേ നമ്മുടെ എന്തൊക്കെയോ ചില പ്രത്യയശാസ്ത്ര ഭാരങ്ങൾ കൊണ്ട് ഉണ്ടായി തീർന്ന ഒന്നായിരിക്കാം അതെന്ന് ഞാൻ വിചാരിക്കുന്നു.
പക്ഷെ എങ്കിൽ പോലും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ കുമാരപിള്ള സാറിലെ ആക്ടിവിസ്റ്റ്, കുമാരപിള്ള സാറിന്റെ കവിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കവിതയെ ഏതെങ്കിലും തരത്തിൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ?
ഒരിക്കലും തോന്നിയിട്ടില്ല,
ഇല്ല.
തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല, കുമാരപ്പിള്ളയുടെ കവിതയെ വേറൊരു നിലയ്ക്ക് വഴിതിരിച്ച് വിടാനാണത്
സഹായിച്ചത്,
സഹായിച്ചിട്ടുള്ളത്,
കാരണമാണ്
സഹായിച്ചിട്ടുള്ളത്.
കാരണമായത്.
ഇപ്പോ അതെ 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 അപ്പൊ പല കവികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്, ഈ അവരുടെ ആക്ടിവിസം അവരുടെ കവിതയെ വേണ്ട രീതിയിൽ വിടരാമായിരുന്ന കവിതയെ ഒന്നുകൂടി ഒതുക്കിയതുപോലെ പല കവികളുടെയും കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ കുമാരപ്പിള്ളയുടെ കാര്യത്തിൽ, കുമാരപ്പിള്ളയുടെ കവിതയ്ക്ക് പുതിയൊരു വാതിൽ തുറന്നു കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ആക്ടിവിസം ചെയ്തത്. കുമാരപ്പിള്ള എന്നുള്ള കവിയെ സംബന്ധിച്ചിടത്തോളം ആക്ടിവിസം വളരെ ഗുണകരമായിട്ടാണ് മാറിയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ഒരു ഒരു ഉദാഹരണത്തിന്, ആക്ടിവിസത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷയൊക്കെ മാറുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഒരു കവിത ഞാൻ വായിക്കാം. കൊല്ലപ്പെട്ടവരുടെ പട്ടികയിൽ എന്റെ മകനും ഉണ്ടായിരുന്നു. എന്റെ മകൻ മരിച്ചു. എന്റെ എല്ലാമായ ഏക മകൻ മരിച്ചു. എന്റെ എല്ലാമായ ഏക മകൻ എങ്ങനെയോ ആരുടെയോ വെടിയേറ്റ് മരിച്ചു. എന്റെ എല്ലാമായ ഏക മകൻ എന്തിനോ എവിടെയോ പോകുമ്പോൾ എരുമക്കക്ഷിയും കഴുതക്കക്ഷിയും തമ്മിലുള്ള പോരാട്ടത്തിൽ പോലീസ് ഇടപെടുന്നതിനിടയിൽ ആരുടെയോ വെടിയേറ്റ് എങ്ങനെയോ മരിച്ചു. കൊല്ലപ്പെട്ടവരുടെ പട്ടികയിൽ എന്റെ മകനും ഉണ്ടായിരുന്നു എന്ന് തുടങ്ങുന്ന ഒരു നീണ്ട കവിതയുണ്ട്. ഇവിടെ എത്തുമ്പോൾ അദ്ദേഹം പൊതുവെ ഉപയോഗിക്കാത്ത ഗദ്യമാണ്,
അതെ, അതിശക്തം, അതിശക്തം.
അതിശക്തമായിട്ടുള്ള ഗദ്യം.
കവിതയുടെ പേരെന്താണ് രാമൻ?
ഈ കവിതയുടെ പേര് കൊല്ലപ്പെട്ടവരുടെ പട്ടിക.
കൊല്ലപ്പെട്ടവരുടെ
ഒരു ആരും അധികം പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു കുമാരപ്പിള്ള കവിതയാണ്.
ഇത് ഏത് കൊല്ലത്തെയാണ്?
അല്ല, 79-ൽ എഴുതിയ കവിതയാണ്.
ഓ, 79.
അതെ അതെ, 1979-ൽ വരുന്ന ഒരു കവിതയാണിത്. ഇങ്ങനെ വ്യത്യസ്തമായ പുതിയ ഫോമുകൾ കുമാരപ്പിള്ളയുടെ കവിതയ്ക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ ആക്ടിവിസത്തിലൂടെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നേരത്തെ ഞാൻ അറിഞ്ഞില്ല എന്നുള്ള കവിതയെ കുറിച്ച് പറഞ്ഞു.
അതെ,
ഭാവ ആ ആ കവിതയുടെ ഭാവഗീത സ്വഭാവമൊക്കെ പാടേ മാറുകയും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുതിയ ക്രൂരം എന്നൊക്കെ വിളിക്കാവുന്ന ഭാഷയിൽ അദ്ദേഹം എഴുതുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത്.
അതെ. ഇനി നമുക്ക് 10 മിനിറ്റും കൂടെയാണ് ഉള്ളത് ഈ സംഭാഷണത്തിന്.
ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചു,
പറയൂ പറയൂ.
എനിക്ക് എടുത്തു പറയണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം,
നമുക്ക് സമയമുണ്ട് ഇനി.
അദ്ദേഹം അതെ അദ്ദേഹം സ്വന്തമായിട്ടൊരു തനതായൊരു ഒരു ഈസ്തെറ്റിക്സ്, ഒരു സൗന്ദര്യ ദർശനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അദ്ദേഹത്തിൻ്റെതായ ഒരു എഴുത്ത് രീതി, ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു കവിതാ സങ്കല്പവും അതിന് ചേർന്നൊരു ഭാഷാ സങ്കല്പവും ഒക്കെ എഴുതി ഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള കവിയാണ് കുമാരപ്പിള്ള. ആ ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തം പോലെയൊക്കെയുള്ള കവിതകളുണ്ട്. എനിക്ക് തോന്നുന്നു 60-കളിൽ അദ്ദേഹം എഴുതിയ ആ ഭാവഗീതങ്ങളിലാണ് അതിൻ്റെ ഒരു പൂർണ്ണത നമുക്ക് കാണാൻ കഴിയുക. ആ കവിതകളിൽ ഈ ഇമേജുകളിലൂടെ ഇങ്ങനെ ചുഴിഞ്ഞ് ചുഴിഞ്ഞ് ചുഴിഞ്ഞിറങ്ങിച്ചെല്ലുന്ന കേരളീയമായ ഇപ്പൊ നമ്മുടെ ദാരുശില്പത്തിന്റെ ഒക്കെ വലിയ പാരമ്പര്യം നമുക്കുണ്ടല്ലോ. ആ മരത്തിൽ ഇങ്ങനെ കൊത്തി 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 ഉണ്ടാക്കുന്നത് പോലെ ചുഴിഞ്ഞ് ചുഴിഞ്ഞ് ചുഴിഞ്ഞിറങ്ങി ചെല്ലുന്ന ഒരു ഒരു ഭാവനാരീതി കുമാരപ്പിള്ളയുടെ കവിതയിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഒരു ഒരു ഉദാഹരണത്തിന് സ്വന്തം എന്നുള്ള കവിത നോക്കൂ. പൂവിന് പേരിട്ടു താമരപ്പൂവിനും, നീലിച്ച താമരപ്പൂവിനും പേരിട്ടു. നീ ഇന്ന് ചൂടും ഈ താമരപ്പൂവിന്റെ, നീലിച്ച പൂവിന്റെ അതെ, അതൊരു സാമാന്യ പ്രസ്താവനയായിട്ട് എടുത്താൽ ഇനിയുള്ള വരികൾ ശ്രദ്ധിക്കൂ, ഇനിയുള്ള വരികൾ കേൾക്കൂ. പൂവിന്റെ, പൂവിലെ താമരപ്പൂവിന്റെ, താമരപ്പൂവിലെ നീലിച്ച പൂവിന്റെ, നീലിച്ച താമരപ്പൂവിലെ നീ ചൂടും പൂവിന്റെ, നീ ഇന്ന് ചൂടും ഈ പൂവിൻ്റെ നീ മാത്രം നീ ഇന്ന് മാത്രമായി ചൂടും ഈ നീലിച്ച പൂവിൻ്റെ പേര് ചൊല്ലൂ സഖി. ഇവിടെ ഓരോ വരിയിലും വാക്കുകളുടെ ഊമ്മൽ ഒരു വാക്കിൽ നിന്ന് അടുത്ത വാക്കിലേക്ക് ഇങ്ങനെ മാറുന്നത് ശ്രദ്ധിക്കാം. ഇപ്പൊ പൂവിൻ്റെ എന്ന് പറയുമ്പോ പൂവാണ്, പൂവിലെ താമരപ്പൂവിൻ്റെ, അപ്പൊ താമരയ്ക്കായി പ്രാധാന്യം. അടുത്ത വരി താമരപ്പൂവിലെ നീലിച്ച പൂവിൻ്റെ, ആ നീലിച്ച എന്നുള്ള വാക്കങ്ങ് തിളങ്ങുന്നു. അടുത്ത വരിയിൽ നീലിച്ച താമരപ്പൂവിലെ നീ ചൂടും പൂവിൻ്റെ, അപ്പൊ അവിടെ ബ്രൈറ്റ് ആവുന്നത് നീ ചൂടും പൂവാണ്. അടുത്ത വരിയിലെത്തുമ്പോ നീ ഇന്ന് ചൂടും ഈ നീ ഇന്ന് ചൂടും ഈ പൂവിൻ്റെ, ആ ഇന്ന് എന്ന വാക്ക് തിളങ്ങുന്നു. ഈ പൂവ് ഈ എന്ന വാക്ക് തിളങ്ങുന്നു. ഈ എന്ന വെറും ദിശാസൂചിയായ ഒരു പദം ഇത്ര തിളക്കത്തോടെ നിൽക്കുന്ന കാവ്യ സന്ദർഭങ്ങള് ഞാൻ മലയാള കവിതയിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. നീ നീ ഇന്ന് ചൂടും ഈ പൂവിൻ്റെ. അടുത്ത വരി നീ മാത്രം, അപ്പൊ മാത്രം എന്ന വാക്ക് തിളങ്ങണം. നീ മാത്രം നീ ഇന്ന് മാത്രമായി, അവിടെ ഇന്നിനായി തിളക്കം. ചൂടും ഈ നീലിച്ച പൂവിൻ്റെ പേര്, ഇങ്ങനെ ഓരോ വരിയിലും വാക്കുകളെ ഇങ്ങനെ തിളക്കുകയും മങ്ങിക്കുകയും മറ്റു വാക്കുകളെ മങ്ങിക്കുകയും ചില വാക്കുകളെ തിളക്കുകയും ചെയ്യുന്ന അങ്ങനെ കുടമാറ്റം പോലെ, അങ്ങനെ കുടമാറ്റം പോലെ ഒരു വാക്കിൽ നിന്ന് അടുത്ത വാക്കിലേക്ക് ഇങ്ങനെ പകർന്ന് 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 പോകുന്ന തിളക്കത്തിന്റെ ഒരു ഉത്സവം നമുക്ക് ഈ സ്വന്തം എന്ന കവിതയിൽ കാണാം. ഇത് ശരിക്കും ഒരു 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 ശില്പവിദഗ്ധൻ മരത്തിലോ കല്ലിലോ ഒക്കെ ഇങ്ങനെ കൊത്തി 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 പോകുന്നത് പോലെ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ, ഇമേജുകൾ ചുഴിഞ്ഞ് 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 ഇങ്ങനെ കൊത്തി 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 വിരിയിച്ചെടുക്കുന്ന ഒരു കലയാണ്. ആ കല തന്നെയാണ് കുമാരപ്പിള്ളയുടെ കവിതകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സൗന്ദര്യാനുഭവം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഈസ്തെറ്റിക്സ് എന്ന് ഉദ്ദേശിച്ചത്.
ഞാൻ ഈ മദ്രാസിൽ വെച്ച് ടി ബൃന്ദ ടി മുക്ത ഇവരുടെ ഒരു പാട്ടിന്റെ സി ഡി റിലീസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനിൽ നമ്മുടെ ഗോപാലകൃഷ്ണ ഗാന്ധി ആണ് റിലീസ് ചെയ്തിരുന്നത്. അപ്പൊ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ ഒരു വാചകം ഉണ്ട്, എം എസ് സുബ്ബലക്ഷ്മിയും എം എൽ വസന്തകുമാരിയും ഡി കെ പട്ടമ്മാളും ഒക്കെ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് ഒഴിഞ്ഞു മാറി നിൽക്കുകയും ആ ഒതുങ്ങി നിൽക്കുന്നത് സെന്റർ സ്റ്റേജായി മാറ്റുകയും ചെയ്തതാണ് ടി ബൃന്ദയും ടി മുക്തയും. ആ ഒതുങ്ങി നിന്നിടത്തേക്ക് സെന്റർ സ്റ്റേജിനെ കൊണ്ടുവരുന്നു
കൊണ്ടുവരികയാണ്. അതെ 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 അതെ.
അപ്പോ ഈ അങ്ങനെ ഈ കുമാരപിള്ള സാറിന്റെ ഈ ഒതുങ്ങി നിൽക്കൽ ഈ ജന്മശതാബ്ദിയുടെ സമയത്ത് ആ സെന്റർ സ്റ്റേജിലേക്ക് കൊണ്ടുവരുവാൻ എന്തുകൊണ്ടോ മലയാളിയുടെ ഇന്നത്തെ കാവ്യാനുഭവ സംവേദന ക്ഷമതയിൽ കുമാരപിള്ള സാർ അങ്ങനെ ഓർമ്മിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യമാണ്. ഇനി ഇനി എനിക്ക് ഈ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ആ പുസ്തകത്തിൽ രാമന്റെ കയ്യിൽ ആ പുസ്തകം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഉള്ളതാണ്, കുമാരപിള്ള സാർ കുമാരസ്മൃതി എന്നുള്ള പേരിൽ അയ്യപ്പണിക്കർ സാർ എഴുതിയ ഒരു
ഒരു അതിന്റെ തുടക്കത്തിൽ തന്നെയുണ്ട്, അതിന്റെ തുടക്കത്തിൽ തന്നെയുണ്ട്.
അതിന്റെ കുറച്ച് ഭാഗം വായിച്ചിട്ട് നമുക്കിത് നിർത്താൻ തോന്നുന്നു. സ്മരണതൻ നറുമണം ചൊരിയുന്ന പൂക്കൾ തൻ തിറമാർന്ന മുഗ്ധമാം തൈമണി തെന്നലേ, ഹൃദയ രോമാഞ്ചമായി സുദൃഢ സൗഹാർദ്ദമായി കുളിരലകൾ വീശുന്ന സ്നേഹപ്രവാഹമേ, അവസാന നിമിഷത്തിന് അവസാന ശ്വാസത്തിന് അവസരം കാക്കുവോരരികത്തിരിക്കവേ, പനിമതി മയങ്ങുന്ന രാവിന്റെ നീലിമയ്ക്കരുളുവാൻ കഴിയാത്ത ശോകമെന്തൂഴിയിൽ.
അതെ,
ഇത് ഈ അവസാന നിമിഷത്തിന്റെ കാര്യം പറയുമ്പോൾ അരവിന്ദനെ പോലെ ഒരാള് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിൽ ഈ ഒതുങ്ങി നിൽക്കുന്ന സ്വഭാവമുള്ള അരവിന്ദനെ പോലെ ഒരാള് ആദ്യ സിനിമയിൽ കുമാരപിള്ള സാറിന്റെ കവിത തെരഞ്ഞെടുക്കുമ്പോൾ പോലും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്.
അതെ, തീർച്ചയായിട്ടും. ആ കുമാരപ്പിള്ളയുടെ കവിതകൾ ദീർഘകാലം മലയാളിക്ക് വായനയ്ക്ക് ലഭ്യമായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അടുത്ത കാലം വരെയും കുമാരപ്പിള്ളയുടെ കവിതകൾ നമുക്ക് കിട്ടാനുണ്ടായിരുന്നില്ല. പണ്ട് ഒറ്റ ഒറ്റയായി ഇറങ്ങിയ ചില പുസ്തകങ്ങൾ ഔട്ട് ഓഫ് പ്രിന്റ് ആയി കഴിഞ്ഞിരുന്നു. നമ്മുടെയൊക്കെ കയ്യിലുള്ളത് പഴയ പുസ്തകങ്ങൾ, ഇപ്പൊ കവിത എന്നുള്ള പുസ്തകമൊക്കെ ഓർമ്മയിലുണ്ടാവും തീർച്ചയായിട്ടും. അങ്ങനെ ഒറ്റ ഒറ്റയായ ചെറിയ ചെറിയ പുസ്തകങ്ങളാണ് ഓർമ്മയിലുണ്ടായിരുന്നത്. അതൊക്കെ മാർക്കറ്റിൽ ഇല്ലാതായിട്ട് ഒരുപാട് കാലമായിരുന്നു. അടുത്ത കാലം വരെ പോലും കുമാരപ്പിള്ളയുടെ കവിതകൾ വായനക്കാർക്ക് കിട്ടാൻ ഒരു വഴിയുണ്ടായിരുന്നില്ല. ഒരു ഒന്നോ രണ്ടോ വർഷം മുമ്പാണ് സാഹിത്യ അക്കാദമി
സമാഹിതം.
ആ കവിതകളെല്ലാം ചേർത്ത് ഒരു
അത്
പുസ്തകമാക്കി.
വലിയ വലിയൊരു കാര്യമാണ് സാഹിത്യ അക്കാദമി, അതിന്റെ തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്.
തീർച്ചയായിട്ടും വലിയ വലിയൊരു കാര്യമാണത്. അതിൽ ചില കവിതകളൊക്കെ വിട്ടുപോയിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ പഞ്ചഭൂതസ്തവം പോലെയുള്ള ഒരു കവിത അതിലില്ല. അത് എങ്ങനെയോ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കവിതകൾ ചേർത്ത് അത് വിപുലപ്പെടുത്താവുന്നതാണ് തീർച്ചയായിട്ടും. എന്തായാലും ശരി, കുമാരപ്പിള്ളയുടെ കവിതകൾ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്, വായനയ്ക്ക് ലഭ്യമാണ്. അതുകൊണ്ട് അത് ഇനി വായിക്കപ്പെടുന്നു തന്നെ ഞാൻ വിചാരിക്കുന്നു,
ഈ
വായിക്കപ്പെടുന്നു
ഒരു
തന്നെയാണ്
ഒരു
എന്റെ.
40 മിനിറ്റിൽ കൊണ്ട് തീരേണ്ട ഒരു ആസ്വാദനമോ അല്ല കുമാരപ്പിള്ള സാറിന്റെ കാവ്യജീവിതം എന്ന് പറയുന്നത്. നമ്മൾ അദ്ദേഹത്തിന്റെ കവിതകളിൽ മാത്രം ഒതുങ്ങി നിന്നാണ് സംസാരിച്ചത്. അദ്ദേഹത്തെ പോലെ ഒരു സാമൂഹ്യ അദ്ദേഹത്തിലെ സാമൂഹ്യ വ്യക്തിത്വത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചേ ഇല്ല. അത് അദ്ദേഹം അത് അംഗീകരിക്കാതിരിക്കുന്നത് കൊണ്ടല്ല, വളരെയധികം അംഗീകരിക്കുന്നത് കൊണ്ടാണ്. എങ്കിലും നാം കവിതയെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. ഇത്രയും സമയം ആ മഹാകവിയെ കുറിച്ച് സംസാരിക്കുവാൻ ദില്ലി ദാലിക്ക് സമയം നൽകിയതിന് പി രാമനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ യുവർ
സന്തോഷം. സന്തോഷം.